2022 മെയ് 29 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. റെയിൽവേ വികസനം കേന്ദ്രം മാത്രമാണോ ഉത്തരവാദി? പ്രത്യേക ലേഖകൻ പി എച്ച് സനൽകുമാർ എഴുതുന്നു. എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി കായംകുളം വരെയുള്ള റെയിൽവേ പാതയിരട്ടിപ്പിക്കൽ ജോലികൾക്കായി ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം മേയിൽ പൂർണ്ണമായി റദ്ദാക്കി. ഇതോടെയാണ് സംസ്ഥാനത്തെ യാത്രാ പ്രശ്നത്തിൽ റെയിൽവേ വഹിക്കുന്ന പങ്ക് പൊതുസമൂഹത്തിനും അധികൃതർക്കും ബോധ്യമായത്. മാധ്യമങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും യാത്രാ സംഘടനകളുമെല്ലാം ഇതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ വളരെ ചെറിയ ഇടങ്ങളിൽ മാത്രമേ റെയിൽവേ സൌകര്യമുള്ളൂ. അവിടങ്ങളിൽ തന്നെ ട്രെയിനുകളുടെ എണ്ണം താരതമ്യേന കുറവുമാണ്. എന്നിട്ടും ചെലവ് കുറഞ്ഞ ഈ യാത്രാമാർഗത്തെ എത്രയോ ആളുകളാണ് ആശ്രയിക്കുന്നത് എന്നത് അത്ഭുതകരമാണ്. സംസ്ഥാനത്ത് റെയിൽവേ സർവീസ് ആരംഭിച്ചത് കോഴിക്കോടിനടുത്ത് ബേപ്പൂരിലാണെങ്കിലും അത് വികസിച്ച് ജനജീവിതത്തിന്റെ ഭാഗമായത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടങ്ങളിലാണ്. സംസ്ഥാനത്ത് കൂടുതൽ റെയിൽവേ യാത്രക്കാരുള്ളതും ഇവിടങ്ങളിലാണ്. പ്രതിവർഷം 1.5 കോടിക്കും 2 കോടിക്കുമിടയിൽ യാത്രക്കാരാണ് ഇവിടെയുള്ളതെന്നാണ് റെയിൽവേയുടെ കണക്ക്. എന്നിട്ടും കേരളത്തിൽ റെയിൽവേയുടെ വികസനം പാസഞ്ചർ ട്രെയിനിനേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ്. ഇതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും സംസ്ഥാനത്ത് റെയിൽവേ സോണില്ലാത്തതും ചെന്നൈയിലെ ദക്ഷിണ റെയിൽവേ അധികൃതരുടെ ചിറ്റമ്മ നയവുമൊക്കെയാണെന്നാണ് ആരോപണങ്ങൾ. ഇതിലെല്ലാം വസ്തുതകളുണ്ട് എന്നതിൽ തർക്കമില്ല. എന്നാൽ അതുമാത്രമാണോ കാര്യം? മാറി മാറി വരുന്ന സർക്കാരുകളും കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി മന്ത്രിമാരായി മാറിയ MPമാരും കാണിച്ച അവഗണനയും ഇതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? കുറെ കാലം മരവിച്ചു നിന്നിരുന്ന സംസ്ഥാനത്തെ റെയിൽവേ വികസനം വളർന്ന് പുഷ്പിച്ചത് ഒ രാജഗോപാൽ റെയിൽവേ സഹമന്ത്രിയായപ്പോഴാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് വളരെയേറെ ഹോംവർക്കുകൾ ചെയ്തതിൽ നിന്നാണ് കുറെ കാര്യങ്ങളെങ്കിലും ചെയ്യാനായതെന്നാണ് ഒ രാജഗോപാൽ പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണകർത്താക്കളും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഒരു ഹോംവർക്കും ചെയ്യുന്നില്ല. സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങളുടെ പട്ടികയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയത് പ്രധാനമന്ത്രി നൽകിയ സംസ്ഥാനത്തിന്റെ അവഗണനകളുടെ നീണ്ട പട്ടികയുമായിട്ടാണ്. കോട്ടയത്തെ പാതയിരട്ടിപ്പിന്റെ കാര്യം തന്നെ എടുക്കാം. 2 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഈ പദ്ധതിക്ക്. 2001 പദ്ധതി തുടങ്ങിയത്. അന്നു മുതൽ എല്ലാ റെയിൽവേ ബഡ്ജറ്റിലും ഈ പദ്ധതിയുണ്ട്. കേവലം 114 കിലോമീറ്റർ നീളത്തിൽ പാതയിരട്ടിപ്പിനാണ് ഇത്രയും കാലമെടുത്തത് എന്നോർക്കണം. ഇക്കാലത്തിനിടയിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകത്തിലും എത്ര കിലോമീറ്റർ പാത നിർമ്മിക്കുകയും ഇരട്ടിപ്പിക്കുകയും ചെയ്തുവെന്ന കണക്ക് മാത്രം മതി ഈ കെടുകാര്യസ്ഥതയുടെ വ്യാപ്തിയറിയാൻ. ഒറ്റപ്പാതയായതുകൊണ്ട് മലയാളിക്കുണ്ടായ നഷ്ടം എത്രയാണ്? എത്രയെത്ര ട്രെയിനുകൾ കേരളത്തിന് കിട്ടാതെ മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുപോയി. ഓരോ ട്രെയിനും ക്രോസിംഗുകളിൽ കാത്തുകിടന്നത് അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെയാണ്. അത് യാത്രക്കാർക്കുണ്ടാക്കിയ നഷ്ടം വേറെ. ഇത്രയും കാലം നീണ്ടുപോയതിന് കാരണമായി റെയിൽവേ പറയുന്നത് സ്ഥലമേറ്റെടുത്ത് നൽകാൻ സംസ്ഥാന സർക്കാർ കാട്ടിയ അലംഭാവമാണെന്നാണ്. അത് പൂർണ്ണമായി നിഷേധിക്കാൻ സംസ്ഥാനത്തിനുമാകില്ല. പാതയിരട്ടിപ്പ് പൂർത്തിയായ സ്ഥിതിക്ക് കൂടുതൽ ട്രെയിൻ വരണമെങ്കിൽ ഇനിയും കടമ്പകളുണ്ട്. അത് എറണാകുളം തിരുവനന്തപുരം നഗരങ്ങളിൽ റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യ വികസനമാണ്. പാതയിരട്ടിപ്പ് പൂർത്തിയാക്കുന്നതിനൊപ്പം ഇത്തരം കാര്യങ്ങളും പൂർത്തിയാക്കാൻ ആരും ശ്രദ്ധിച്ചില്ല. അവിടെയാണ് ഒ രാജഗോപാൽ നേരത്തെ പറഞ്ഞ ഹോംവർക്കിന്റെ അഭാവം. തിരുവനന്തപുരത്ത് സൌകര്യമൊരുക്കാൻ കൊച്ചുവേളിയിലും നേമത്തും സ്ഥലമുണ്ട്. റെയിൽവേക്ക് അവിടെ നേരിട്ട് സൌകര്യമൊരുക്കാം. എന്നാൽ അതുണ്ടായില്ല. നേമം ടെർമിനൽ 2008 ബഡ്ജറ്റിലാണ് നിർദ്ദേശിച്ചത്. ഇത്രകാലമായിട്ടും 1 ഇഞ്ച് മുന്നോട്ടു പോയിട്ടില്ല. ആദ്യം തയ്യാറാക്കിയ രൂപരേഖ അനുസരിച്ച് 600 കോടി രൂപയുടെ പദ്ധതിയിൽ 30 ട്രെയിനുകൾ കൈകാര്യം ചെയ്യാനായി 10 പിറ്റ് ലൈനുകളും 12 സ്റ്റേബിളിംഗ് ലൈനുകളും. 12.14 ഹെക്ടർ ഭൂമിയാണ് റെയിൽവേക്ക് നേമത്തുള്ളത്. 28.33 ഹെക്ടർ ആണ് ആദ്യ പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടിയിരുന്നത്. ഈ പദ്ധതി വെട്ടിച്ചുരുക്കി ഭൂമി ഏറ്റെടുക്കുന്നത് ഒഴിവാക്കി 77.3 കോടി രൂപയ്ക്ക് 5 സ്റ്റേബിളിംഗ് ലൈൻ നിർമ്മിക്കാൻ അനുമതി. എന്നാൽ ഇത്ര നാൾ കഴിഞ്ഞിട്ടും പുതിയ പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കഴിഞ്ഞിട്ടില്ല. രൂപരേഖ ലഭിക്കാതെ പദ്ധതിക്കായി ഇനി എത്ര സ്ഥലം ഏറ്റെടുക്കണമെന്ന് പറയാൻ കഴിയില്ല. അറ്റകുറ്റപ്പണി നടത്താനുള്ള പിറ്റ് ലൈൻ സൌകര്യമൊരുക്കാതെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ ട്രെയിനുകൾ നിർത്താനുള്ള സ്റ്റേബിളിംഗ് ലൈൻ നിർമ്മിച്ചിട്ട് കാര്യമില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുക കണക്കാക്കാതെ 77 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചതും വിനയായി. 85% നിർമ്മാണം പൂർത്തിയായ എറണാകുളത്തെ 3-ാം പിറ്റ് ലൈൻ നിർമ്മാണം പല കാരണങ്ങളാൽ നിലച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് റെയിൽവേ വികസനത്തിന് കേന്ദ്രവുമായി ചേർന്ന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഒരുക്കിയിട്ടുണ്ട്. നടപ്പാക്കുന്ന പദ്ധതികളുടെ പകുതി ചെലവ് വഹിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാനം കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇച്ഛാശക്തിയും ഭാവനയുമാണ്. സംസ്ഥാനത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മുന്നിട്ടിറങ്ങിയാൽ റെയിൽവേ വികസനം താനെ ഒഴുകിവരും. അനങ്ങാത്ത കേന്ദ്രത്തെയും ഇളകാത്ത ദക്ഷിണ റെയിൽവേയെയും ചലിപ്പിക്കാൻ സംസ്ഥാനത്തിനാകും. കാരണം മുൻ സമയങ്ങളിലേതുപോലെ കേരളം ഇപ്പോൾ ഉപഭോക്താവ് മാത്രമല്ല പദ്ധതികളിലെ പങ്കാളികൾ കൂടിയാണ്. അത് മനസ്സിലാക്കി മുന്നേറിയാൽ ഇക്കാര്യത്തിൽ പലതും നേടിയെടുക്കാൻ സംസ്ഥാനത്തിനാവും. കോട്ടയത്ത് പാതയിരട്ടിപ്പ് പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള ട്രെയിനുകൾക്ക് വേഗം കൂടുകയും സമയനിഷ്ഠ പാലിക്കാൻ കഴിയുകയും ചെയ്യും. എന്നാൽ കൂടുതൽ ട്രെയിനുകൾ വരണമെങ്കിൽ സൌകര്യമൊരുക്കേണ്ടിവരും. സിഗ്നൽ സംവിധാനവും നവീകരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെല്ലാം എത്ര കാലം കാത്തിരിക്കണമെന്ന് കണ്ടുതന്നെ അറിയണം.